ദേവനാഥൻ്റെ മഹത്വം. നമ്മൾ ബൈബിളിൻ്റെ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പം നമുക്ക് മനസ്സിലാവുന്ന ദൈവം എല്ലാം ആദിയിൽ പെർഫെക്റ്റായി സൃഷ്ടിച്ചു. ഒരു പെർഫെക്റ്റായിട്ടുള്ളൊരു ഭൂമിയാണ് കർത്താവ് സൃഷ്ടിക്കുന്നത്. അതുകൊണ്ടാണ് ഓരോ പ്രാവശ്യവും കർത്താവ് ഓരോന്നുണ്ടാക്കുമ്പോഴും നല്ലത് എന്ന് പറയുന്നത്. ആ പെർഫെക്റ്റായിട്ടുള്ള ഭൂമിയിൽ ദൈവം പെർഫെക്റ്റായിട്ടുള്ളൊരു മനുഷ്യനെ സൃഷ്ടിക്കുകയും ആ ഭൂമിയിൽ അവനെ അതിൽ വാഴുവാനായിട്ടും ദൈവത്തോടുള്ള കൂട്ടായ്മയ്ക്കായിട്ടും സൃഷ്ടിക്കുന്നു. ദൈവമനുഷ്യനെ ഏറ്റവും പ്രധാനമായിട്ട് സൃഷ്ടിച്ചത് ദൈവമായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടാണ്, ദൈവമായിട്ടുള്ള ഫെലോഷിപ്പിന് വേണ്ടിയിട്ടാണ്. അതാണ് അൾട്ടിമേറ്റ്ലി ദൈവത്തിന്റെ മനുഷ്യനെ സൃഷ്ടിച്ചതിലുള്ള ഉദ്ദേശം. അല്ലാതെ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും പണി ചെയ്യിക്കുക എന്നുള്ള അർത്ഥത്തിൽ, അതിന് ദൂതന്മാരിഷ്ടം പോലെ ഉണ്ടായിരുന്നു. എന്നാൽ ദൈവമായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള ഫെലോഷിപ്പായിരുന്നു മനുഷ്യനെ സൃഷ്ടിച്ചതിലുള്ള ദൈവത്തിന്റെ ഉദ്ദേശം. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യന്റെ മൂക്കിൽ ദൈവം തന്റെ ജീവശ്വാസം ഊതിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അതായത് ദൈവത്തിന്റെ ജീവൻ മനുഷ്യനിലേക്ക് പകർന്നു. അങ്ങനെ മനുഷ്യൻ ദൈവത്തിന്റെ മകനായി തീർന്നു. ആദം ദൈവത്തിന്റെ മകനായി. അതായിരുന്നു ദൈവവും ആദവും തമ്മിലുള്ള റിലേഷൻ. അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ജീനിയോളജി പറയുമ്പോൾ അവസാനം ചെന്നിട്ട് ആദം ദൈവത്തിന്റെ മകൻ എന്ന് പറഞ്ഞു നിർത്തുന്നത്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1, 2 അധ്യായങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ പല പല അതിപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞ പോലെ ദൈവം മനുഷ്യനെ, പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിക്കുമ്പോൾ അവർക്ക് ദൈവവുമായിട്ടൊരു റിലേഷൻ ഉണ്ടായിരുന്നു. അതുകൂടാതെ ദൈവവുമായിട്ടുള്ളൊരു കൂട്ടായ്മയുണ്ടായിരുന്നു. ഇവർ ആദ്യത്തെ ബന്ധവും കൂട്ടായ്മയും റിലേഷനും ഫെലോഷിപ്പും ദൈവവുമായിട്ടായിരുന്നു, അവർ തമ്മിലായിരുന്നില്ല. കാരണം ഇവരെ ദൈവം സൃഷ്ടിക്കുമ്പോൾ, ആദത്തിനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ ഹവ്വായില്ല, അന്നേരം ദൈവവും ആദവുമായിട്ടാണ് ബന്ധം. ഇനി ഹവ്വായെ സൃഷ്ടിക്കുമ്പോഴും ആദത്തിന്റെ വാരിയലിൽ നിന്നെടുത്ത് ഹവ്വായെ സൃഷ്ടിച്ചിട്ട് പിന്നെ ആദത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. ഞാൻ ഡീറ്റെയിലേക്ക് നിങ്ങൾ 1, 2 അധ്യായം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അന്നേരം ഇവർക്ക് രണ്ടു പേർക്കും ആദ്യത്തെ ഇവരുടെ റിലേഷനും ഫെലോഷിപ്പും അന്യോന്യമായിരുന്നില്ല, ദൈവമായിട്ടുള്ള ബന്ധത്തിലായിരുന്നു. അന്നേരം ദൈവവുമായിട്ടുള്ള പ്രോസസ്ഡായിട്ടുള്ള റിലേഷൻ ഫെലോഷിപ്പ് ഇവർക്ക് രണ്ടുപേർക്കുണ്ട്. അതിന്റെ ഔട്ട്കമായിട്ടാണ് ഇവർ തമ്മിലുള്ള റിലേഷൻ വരുന്നത്. അതാണ് നമ്മൾ ജനസിസ് 2 ഉൽപ്പത്തി പുസ്തകം 2:24 പുരുഷനും സ്ത്രീയും തമ്മിലുള്ള റിലേഷനെ പറ്റി പറയുന്നത്.
അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് തട്ടിച്ചേരും.
ഇവിടെ പറയാണ് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് പിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഏകദേഹമായി തീരും. അവിടെ പറയാണ് അതിന്റെ മുകളിലുള്ള അതിന്റെ കാരണം ആദം തന്നെ പറയാണ്. ആദം പറയുന്നത് അതിന്റെ മുകളിലത്തെ വാക്യത്തിൽ, ഇപ്പോൾ ഇത് എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവുമാവുന്നു. അത് കഴിഞ്ഞിട്ട് പറയുന്നത്, ദൈവം പറയുന്നത്, അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഏകദേഹമായി, ദേ വിൽ ബിക്കം വൺ ഫ്ലഷ് എന്നാണ് പറഞ്ഞത്, ഏകദേഹമായി തീരും. ഈ ഏകദേഹമായി തീരുക എന്നുള്ള പ്രയോഗം ശാരീരിക ബന്ധത്തെ കാണിക്കുന്നു. എന്നാൽ ശാരീരികമായിട്ടുള്ള ബന്ധത്തെക്കാൾ കൂടുതൽ ഇമോഷണലി, ഫിസിക്കലി എല്ലാമുള്ള ഒരു ക്ലോസസ്റ്റ് റിലേഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഏകദേഹം എന്നുള്ള പദം ബൈബിളിൽ ഉപയോഗിക്കുന്നത്. അന്നേരം നമ്മൾ മനസ്സിലാക്കുന്ന ഏകദേഹം എന്നത് വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു റിലേഷൻ ആൻഡ് ഫെലോഷിപ്പിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ബൈബിൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ്. അന്നേരം പുരുഷനും സ്ത്രീയും തമ്മിൽ ഏകദേഹമായി തീരുന്ന ആ ക്ലോസസ്റ്റ് റിലേഷനും ഫെലോഷിപ്പിന്റെയും അടിസ്ഥാന കാരണം ഇവർ രണ്ടുപേരും ദൈവവുമായി ഏകാത്മാവായിരുന്നു എന്നുള്ളതാണ്. 1 കൊരിന്ത്യർ 6:17 പൗലോസ് അത് വിശദീകരിക്കുന്നുണ്ട്. ദൈവത്തോട് പറ്റിച്ചേരുന്നവൻ അവനുമായി ഏകാത്മാവായി തീരും. അന്നേരം ദൈവത്തോട് പറ്റിച്ചേരുക എന്ന് പറഞ്ഞാൽ വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേഷൻ ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നത് കൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും ഏകദേഹം ആയി തീരാനായിട്ട് കഴിഞ്ഞു. അതൊരു വളരെ സ്പിരിച്വലായിട്ടുള്ള പ്രിൻസിപ്പിൾ, എല്ലായിടത്തും ഉള്ളൊരു പ്രിൻസിപ്പിളാണിത്. ദൈവമായിട്ടുള്ള ഡയറക്ട് റിലേഷനും ഫെലോഷിപ്പും ഇല്ലാത്ത രണ്ട് വ്യക്തികൾക്ക് ഒരിക്കലും ഏകദേഹമായി തീരാനായിട്ട് കഴിയുകയില്ല. അതായത് പല കുടുംബങ്ങളിലെയും പ്രശ്നം, ഞാൻ ഈ കുടുംബജീവിതത്തിനെ പറ്റി ഒന്നും പറയാനായിട്ടല്ല ഞാൻ നിൽക്കുന്നത്, ഞാനത് ജസ്റ്റ് പാസിംഗ് ബൈ പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്ന വിഷയത്തിലേക്ക് വരാം. പല കുടുംബങ്ങളിലെയും പ്രശ്നം എന്നത് ദൈവമായിട്ടുള്ള റിലേഷനും ഫെലോഷിപ്പും തകർന്നു കിടക്കുകയാണ്. ആർക്കൊക്കെയോ തകർന്നു കിടക്കുന്നു. ഭാര്യയ്ക്കാണോ ഭർത്താവിനാണോ ഇനി രണ്ടുപേർക്കുമാണോ എന്നുള്ളത് അവരൊരു ചെക്ക് ചെയ്ത് നോക്കുക. പക്ഷെ അടിസ്ഥാന പ്രശ്നം ഞാൻ പറയാം, അടിസ്ഥാന പ്രശ്നം ഇതുതന്നെയാണ്. ഇനി ദൈവമായിട്ടുള്ള ഈ റിലേഷനും ഫെലോഷിപ്പും റെസ്റ്റോർ ചെയ്യാതെ എന്തൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നിങ്ങളുടെ കുടുംബജീവിതം നന്നായിട്ട് മുമ്പോട്ട് പോവുകയില്ല. ഒരു ദേഹമായി നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഇറ്റ് ഈസ് ഇംപോസിബിൾ. പിന്നെ എല്ലാം അഡ്ജസ്റ്റ്മെന്റുകൾ കൂടി നിങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം തകരും, ഈ അഡ്ജസ്റ്റ്മെന്റുകളെല്ലാം തകരും. എന്നാൽ എവിടെയാണ് പ്രശ്നമെന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. എവിടെയോ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ് ഇതിന്റെ പ്രോബ്ലം കിടക്കുന്നത്. ദൈവമായിട്ടുള്ള ബന്ധം തകരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ബന്ധം തകരുകയാണ്. നേരെ ദൈവത്തെ ആണ് ഒരു വ്യക്തി പ്രഥമമായിട്ടും പ്രധാനമായിട്ടും സ്നേഹിക്കേണ്ടതും ഫെലോഷിപ്പിലാകേണ്ടതും. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും കൂടി സ്നേഹിക്കുക. യേശുക്രിസ്തു പറഞ്ഞ എന്നേക്കാളധികം അപ്പനെയോ അമ്മയെയോ ഭാര്യയെയോ ഭർത്താവിനെയോ സഹോദരികളെയോ മക്കളെയോ സ്വന്ത ജീവനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല, ഹീസ് നോട്ട് വർത്തി. അന്നേരം ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അയാളുടെ ഭാര്യയെയോ അയാളുടെ ആ വ്യക്തിയുടെ ഭർത്താവിനെയോ അല്ല, മറിച്ച് ദൈവത്തെയാണ്. തിരിച്ച് ഭാര്യയോ ഭർത്താവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബജീവിതം തകരും, നിങ്ങൾക്കങ്ങനെ സ്നേഹിക്കാൻ കഴിയത്തില്ല. അടിസ്ഥാനപരമായിട്ട് ഒരു വ്യക്തി ചിന്തിച്ചു നോക്കേണ്ടത് കർത്താവുമായിട്ടൊരു റിലേഷനും ഫെലോഷിപ്പും എന്റേത് എങ്ങനെയുണ്ട്, അതിന്റെ ഒരു പ്രതിപ്രവർത്തനം ഇല്ലെങ്കിൽ അതിന്റെ ഒരു ഔട്ട്കം മാത്രമാണ് കുടുംബത്തിലുണ്ടാകുന്നത്. നേരം ഞാൻ പറഞ്ഞത് ഇതിന്റെ ഒരു ഓർഡർ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. നേരെ ദൈവത്തെയാണ് ഏറ്റവും പ്രധാനമായിട്ടും സ്നേഹിക്കേണ്ടത്. ദൈവമായിട്ടുള്ള രേഖാത്മാവിലേക്ക് ഒരു വ്യക്തി വരികയും ദൈവമായിട്ടുള്ള ഫെലോഷിപ്പിൽ ജീവിക്കുകയും ചെയ്യുന്ന രണ്ട് വ്യക്തികൾക്ക് ഒരുമിച്ചിട്ട് ഫെലോഷിപ്പ് ഉണ്ടാകാനായിട്ട് സാധിക്കും. ഇല്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങളുണ്ടായിരിക്കും. ഇനി ഒരു വ്യക്തി മാത്രം ദൈവമായിട്ടുള്ള ഫെലോഷിപ്പിലാണ് എങ്കിൽ, ദൈവമായിട്ടുള്ള ബന്ധത്തിലാണെങ്കിൽ, ആ കുടുംബത്തിൽ വഴക്കുണ്ടാകാതെ നമുക്ക് വേണമെങ്കിൽ സൂക്ഷിക്കാൻ പറ്റും. എന്നാലും ഫെലോഷിപ്പ് ഉണ്ടാവുകയില്ല. അതാണ് വേൾഡ് പഠിപ്പിക്കുന്നത്. എന്നാൽ ദൈവത്തോട് ഉള്ള ബന്ധത്തിന് ശേഷം ദൈവമായിട്ടൊരു വ്യക്തി ബന്ധത്തിൽ ആ ഒരു ക്ലോസസ് റിലേഷനിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ബന്ധമാണ് കർത്താവോട് പ്രതിക്ക് 24-ാമത്തെ വാക്യത്തിൽ പ്രതിക്കുന്നത്. 24-ാമത്തെ വാക്യത്തിന് മുമ്പുള്ള ഒരു കാര്യമാണ് നമ്മൾ 1 കൊരിന്ത്യർ 2:6-17 വായിച്ചത്. ദൈവത്തോട് പറ്റിച്ചേരുന്നതിന് അവനുമായി ഏകാത്മാവുന്നു. ദൈവത്തോട് പറ്റിച്ചേർന്ന രണ്ട് വ്യക്തികളിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായിരിക്കും. എന്നാൽ രണ്ടാമത്തെ കാര്യം, സെക്കൻഡായിട്ട്, ദൈവം കഴിഞ്ഞാൽ ഒരു പുരുഷൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്, ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അവന്റെ ഭാര്യയെയോ അവന്റെ ഭർത്താവിനെയോ ആണ്. രണ്ടാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോൾ ഇതാണ് ദൈവിക പ്രിൻസിപ്പിൾ. അതിന് കാരണം അവിടെ കർത്താവ് പറയുന്നുണ്ട്, പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും. അന്നേരം ആദമിന് അപ്പനും അമ്മയും ഒന്നും ഇല്ല ഇതുണ്ടാക്കുമ്പോൾ. എന്നിട്ടും ദൈവം മനുഷ്യർക്ക് വേണ്ടി പറഞ്ഞാണ് ഇത്, വായിക്കുന്നവർക്ക് പിന്നീട് ചിന്തിച്ചു നോക്കാൻ അല്ലേ. അന്നേരം നിങ്ങളുടെ ഭർത്താവിനേക്കാൾ, നിങ്ങളുടെ ഭാര്യയേക്കാൾ നിങ്ങൾ നിങ്ങളുടെ അപ്പനെയും അമ്മയെയും സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം ഒരു മിസറബിൾ കുടുംബജീവിതമായിരിക്കും, ഉറപ്പാണ്. ആദ്യത്തെ പ്രിൻസിപ്പിൾ കഴിഞ്ഞ് രണ്ടാമത്തേതിലേക്ക് വരുമ്പോൾ എവിടെയാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് ഞാൻ പറയാം. ഇതൊക്കെ സെറ്റിൽ ചെയ്യാതെ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ദേഹമായിട്ട് ഇരിക്കാനായിട്ട്, ദൈവഹിതപ്രകാരമുള്ളൊരു കുടുംബമായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് കഴിയത്തില്ല. ഇനി നിങ്ങളുടെ അപ്പനേക്കാളും അമ്മയേക്കാളും അല്ല, നിങ്ങളുടെ ഭാര്യയേക്കാളും ഭർത്താവിനേക്കാളും നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം ഒരു മിസറബിൾ കുടുംബജീവിതമായി തീരും, ഉറപ്പാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. നേരെ അപ്പനെയും അമ്മയെയും നമ്മൾ ഒരിക്കൽ വിട്ടുപിരിയേണ്ടി വരും, നമ്മുടെ മക്കളും നമ്മളെ ഒരിക്കൽ വിട്ടുപിരിയും. അതൊരു യൂണിവേഴ്സൽ പ്രിൻസിപ്പിളാണ്, അത് ഡിവൈൻ പ്രിൻസിപ്പിളുമാണ്, അത് അങ്ങനെ ഉണ്ടാവുകയുള്ളൂ. അന്നേരം നമ്മളുടെ ഭാര്യയോടും ഭർത്താവിനോടുമുള്ള അന്യോന്യമുള്ള സ്നേഹത്തിനേക്കാൾ കൂടുതൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ മക്കൾക്കും ദോഷമാണ്, നിങ്ങളുടെ കുടുംബത്തിനും ദോഷമാണ്. നിങ്ങൾ ഒരിക്കൽ ഇതിൽ ദുഃഖിക്കേണ്ടി വരും. പല പല കുടുംബങ്ങളുടെയും കാര്യങ്ങളിൽ അവരുടെ പ്രായമാകുമ്പോഴേക്കും കാണുന്നത് ഇവരുടെ ജീവിതത്തിൽ ഒരു കൂട്ടായ്മയുമില്ല. കാരണം അവരുടെ ചെറുപ്പകാലത്ത് അവർ അന്യോന്യം സ്നേഹിച്ചിട്ടില്ല, അന്യോന്യം അവർ റിയൽ ഫെലോഷിപ്പിലായിരുന്നില്ല. അവർ ഒന്നുകിൽ അപ്പനെയും അമ്മയും കൂടുതൽ സ്നേഹിച്ചു, ഇല്ലെങ്കിൽ മക്കളെ സ്നേഹിച്ചു, മക്കൾക്ക് വേണ്ടി ജീവിച്ചു, സമയം മക്കൾക്ക് വേണ്ടി, ഇല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി, പല പല കാര്യങ്ങൾ കൊണ്ട് ദൈവീക പ്രിൻസിപ്പിളുകൾ വയലേറ്റ് ചെയ്യുന്ന കുടുംബങ്ങൾ അവർ അവസാനം അതിന്റെ ഫലം റീപ്പ് ചെയ്യും. ഉറപ്പാണ്. നമ്മൾ നഷ്ടപ്പെടുത്തുന്ന സമയങ്ങൾ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാനായിട്ട് പോകുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞതിന് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവീക പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു കുടുംബം ബിൽഡ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഞാൻ വീണ്ടും കുടുംബജീവിതത്തിനെ പറ്റി ഒന്നുമല്ല പറയാനായിട്ട് ഞാൻ വന്നത്, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാണ് ചില കാര്യങ്ങൾ പറയുന്നതിന്റെ മുന്നോടിയായിട്ട്. നേരം എവിടെയൊക്കെ പ്രോബ്ലങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നിങ്ങൾക്ക് ദൈവമായിട്ടുള്ള ഫെലോഷിപ്പ് എങ്ങനെയുണ്ട്? പേഴ്സണലി നിങ്ങളുടെ റിലേഷനും ഫെലോഷിപ്പും എങ്ങനെയാണ്? അടുത്തത് നിങ്ങളുടെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഫെലോഷിപ്പ് എങ്ങനെയാണ്? ആദ്യത്തെ ശരിയാകാതെ രണ്ടാമത്തെ ശരിയാവത്തില്ല. ആദ്യത്തെ ശരിയായിട്ട് നിങ്ങൾ രണ്ടാമത്തേതിന് പ്രാധാന്യം കൊടുക്കുന്നില്ലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ മുമ്പോട്ട് മുമ്പോട്ട് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും. നേരെ ഞാൻ പറഞ്ഞത്, ഇവർക്ക് ആദ്യമായി ദൈവവുമായിട്ടുള്ള ക്ലോസ് ആയിട്ടുള്ള ഫെലോഷിപ്പും റിലേഷനും ഉണ്ടായിരുന്നു. ആ അതിന്റെ ഔട്ട്കണ്ണുമായിട്ട് ഇവർക്ക് വളരെ നല്ലൊരു ഫാമിലി ലൈഫ് ഉണ്ടായിരുന്നു. ആദമ്പത്തിനോ എത്ര നാളെന്ന് നമുക്കറിയത്തില്ല. അവർ പെർഫെക്റ്റ് ആയിട്ടൊരു വേൾഡിലായിരുന്നു. എല്ലാ കാര്യങ്ങളും ദൈവം അവർക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നു. എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ട് അവർക്ക് ഏറ്റവും നല്ലൊരു കുടുംബജീവിതവും ദൈവം അവർക്ക് കൊടുത്തു. അങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു ദേഹമായി മുമ്പോട്ട് പോവുകയാണ്. ഇവിടെ പിശാച് വന്നിട്ട്, പിശാചിനറിയാം ഇവിടെ എവിടെയാണ് പ്രശ്നം ഉണ്ടാക്കേണ്ടത് അല്ലെ. പിശാച് വന്നിട്ട് ഇവർ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു വിള്ളൽ ഉണ്ടാക്കിയില്ല. പിശാചിനറിയാം എവിടെ തെറ്റിച്ചാൽ എവിടെ തെറ്റുമെന്നുള്ളത്. അല്ല, പിശാച് ആദ്യം വന്നിട്ട് ദൈവമായിട്ടുള്ള ബന്ധത്തിലാണ് ഇവരെ തെറ്റിക്കുന്നത്. അത് ഹവ്വായാണ് ആദ്യം തെറ്റപ്പെടുന്നത്, വഞ്ചിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് കൊരിന്ത്യരിൽ പറഞ്ഞിരിക്കുന്നത്, സ്ത്രീ അത്രേ വഞ്ചിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് സ്ത്രീ പുരുഷന് കീഴടങ്ങിയിരിക്കണം എന്നുള്ളത് പുതിയ നിയമത്തിലും പ്രിൻസിപ്പിൾ വെച്ചിരിക്കുന്നത്. ഇതിനൊക്കെ കാരണങ്ങളുണ്ട്. അന്നേരം ഹവ്വ ആദ്യം വഞ്ചിക്കപ്പെട്ടു. അതുകൊണ്ട് എങ്ങനെയാണ് വഞ്ചിക്കപ്പെട്ടത്? ഹവ്വ ദൈവം വെച്ചിരുന്ന അതോറിറ്റിയിൽ നിന്ന് വെളിയിൽ കടന്നു. അവിടെയാണ് തെറ്റുപറ്റിയത്. അതിന്റെ പുറകെ ആദമും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് പുറത്തു വന്നു. ആദം ഹവ്വയെ കൂടുതൽ സ്നേഹിച്ചായിരിക്കും കാരണം, ദൈവത്തേക്കാൾ കൂടുതൽ. ഇല്ലെങ്കിൽ ആദം ദൈവം കൊടുത്ത സ്പിരിച്വൽ അതോറിറ്റി ഉപയോഗിക്കുകയും അവിടെ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരികയും ചെയ്തേനെ. അല്ല, പലയിടത്തെയും പ്രശ്നം ഇതാണ്. ദൈവം പറയുന്ന ചില ഡിസിപ്ലിൻ ആക്ഷൻസ് ദൈവിക അധികാരം പ്രയോഗിക്കേണ്ടവർ അത് ചെയ്യാതെ കോംപ്രമൈസ് ചെയ്യുന്നവരാണ്. അത് കയോസിലേക്കേ കൊണ്ടുപോയത്തുള്ളൂ. അതൊരിക്കലും കാര്യങ്ങളെ സോൾവ് ചെയ്യത്തില്ല. അന്നേരം അവിടെ ഇവരുടെ റിലേഷനും ഫെലോഷിപ്പും ബ്രേക്കായി. ഇവർ ദൈവത്തിൽ നിന്നകന്നു. ആക്ച്വലി അവർ ദൈവത്തിന്റെ ശത്രുക്കളായിത്തീരുകയാണ്. അതാണ് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കാണുന്നത്. ഞാൻ പറയാനായിട്ട് വന്നത്, ഏറ്റവും പ്രധാനമായിട്ട് വന്നത്, ദൈവവുമായിട്ടുള്ള റിലേഷനും ഫെലോഷിപ്പും എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചില കാര്യങ്ങൾ ഞാൻ മുമ്പേ പറഞ്ഞത്. ഈ റിലേഷൻ എന്ന് പറയുന്നത്, ഫെലോഷിപ്പ് എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. റിലേഷൻ എന്നുള്ളത് അപ്പനും മകനും എന്നുള്ള ബന്ധമാണ്. ഫെലോഷിപ്പ് എന്ന് പറയുന്നത് ഒരാത്മാവായിത്തീരുന്നതാണ്. നേരെ ഭാര്യയും ഭർത്താവും എന്നുള്ളത് ഒരു റിലേഷനാണെങ്കിൽ ഒരു ദേഹമായി തീരുക എന്നുള്ളതാണ് ഫെലോഷിപ്പ്. ഇത് രണ്ടും രണ്ടാണ്. ആ റിലേഷൻ നിൽക്കുമ്പോൾ തന്നെ ഫെലോഷിപ്പ് ഇല്ലാതിരിക്കാം, ദൈവമായിട്ടും മനുഷ്യനായിട്ടും. അതിലേക്ക് ഞാൻ വരാം. എന്നാൽ ഇവര് പാപം ചെയ്ത് ഇവർ ദൈവമായിട്ടുള്ള റിലേഷനും കട്ടായി, ഫെലോഷിപ്പും കട്ടായി. ഇവർ ദൈവത്തിന്റെ ശത്രുക്കളായി തീർന്നു. എന്നാൽ ദൈവത്തിന്റെ സ്നേഹം മാറ്റമില്ലാതെ തുടരുക. നേരെ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നതും ദൈവത്തോടുള്ള റിലേഷൻ എന്ന് പറയുന്നതും ദൈവത്തോടുള്ള ഫെലോഷിപ്പ് എന്ന് പറയുന്നതും മൂന്ന് കാര്യങ്ങളാണ്. ഇത് പലർക്കും അറിയില്ല. ഇനി അതൊക്കെ പറഞ്ഞ് വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല, ഞാൻ എന്നാലും പറഞ്ഞു പോവാണ്. എന്നാൽ ദൈവത്തിന്റെ സ്നേഹം മാറ്റമില്ലാത്ത തുടരുന്ന സ്നേഹമാണ്. ദൈവത്തിന്റെ സ്നേഹത്തിന് ഒരിക്കലും ഏറ്റക്കുറച്ചുകളോ ഉണ്ടാവുന്നില്ല. നിങ്ങൾ പാപിയാണോ വിശുദ്ധനാണോ എന്നത് ദൈവത്തിന്റെ സ്നേഹവുമായിട്ട് ബന്ധപ്പെടുത്തിൽ മാറ്റം വരുന്നില്ല. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, ഇല്ലെങ്കിൽ യോഹന്നൻ പറയുന്നത്, ദൈവം തന്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ കർത്താവ് നമ്മളെ സ്നേഹിച്ച് തന്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്നു. അതായത് ദൈവത്തിന്റെ സ്നേഹം എന്നത് കണ്ടിന്യൂസ് ആയി അൺചേഞ്ചിങ് ആയിട്ട് തുടരുന്നതാണ്. എന്നാൽ അതുപോലെയല്ല ദൈവമായിട്ടുള്ള റിലേഷനും, അതുപോലെയല്ല ദൈവമായിട്ടുള്ള ഫെലോഷിപ്പും. ഇങ്ങനെ ദൈവത്തിന്റെ സ്നേഹം ദൈവം പല രീതിയിൽ പ്രകടിപ്പിക്കുകയാണ്. ദൈവം പ്രവാചകന്മാരിൽ കൂടി സംസാരിക്കുന്നു. ദൈവം ദൈവത്തിന്റെ എഴുത്തുകളിൽ കൂടി ഇവരടുത്ത് സംസാരിക്കുന്നു. ദൈവം രാജാക്കന്മാരിൽ കൂടി, പല പല മീഡിയകളിൽ കൂടി ദൈവം മനുഷ്യനെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കരം നീട്ടുകയാണ്. എന്നാൽ ഇതൊന്നും ദൈവിക സ്നേഹം പൂർണ്ണമായിട്ടും വെളിപ്പെടുത്താനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പിതാക്കന്മാരോട് സംസാരിച്ചിട്ട് ഈ അന്ത്യകാലത്ത് തന്റെ പുത്രൻ മുഖാന്തരം സംസാരിക്കുന്നു. അങ്ങനെ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ മനുഷ്യനോടുള്ള സ്നേഹം വെളിപ്പെടുകയാണ്. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരികയാണ്. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ആദം ഈ ഭൂമിയിലേക്ക് വന്നതുപോലത്തെയുള്ളൊരു സിറ്റുവേഷൻ അല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദം ഭൂമിയിലേക്ക് വരുമ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാം തലതിരിഞ്ഞു. പാപത്താൽ തലതിരിഞ്ഞു പോയ ഭൂമിയും ശപിക്കപ്പെട്ട ഭൂമിയും പാപികളായ മനുഷ്യരും ദൈവത്തോട് ശത്രുതയിലിരിക്കുന്ന ഒരു തലതിരിഞ്ഞ സമൂഹവും കീഴ്മേൽ മറിഞ്ഞ ഒരു സമൂഹവും അവിടെ യേശുക്രിസ്തു എന്ന ഒരു രണ്ടാം മനുഷ്യൻ വരിക. ആ രണ്ടാം മനുഷ്യൻ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പെർഫെക്റ്റ് ഫസ്റ്റ് മനുഷ്യനെ പോലെ തന്നെയുള്ള രണ്ടാം മനുഷ്യനാണ്. ഗലാത്യ ലേഖനം അതിന്റെ നാലാമത്തെ അധ്യായത്തിന്റെ നാലാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുന്നതിനെപ്പറ്റി പറയും. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിൻ കീഴ് നിയോഗിച്ചവനായി ഭൂമിയിലേക്ക് അയച്ചു. അന്നേരം ന്യായപ്രമാണം വന്നത് പാപം വന്നതിന് ശേഷമാണ്. കഴിച്ചതായിട്ടുള്ളൊരു ഭൂമിയിൽ പാപം നിറഞ്ഞൊരു ജീവിയിൽ ഭൂമിയിൽ ദൈവം തന്റെ പുത്രനെ ഒരു മനുഷ്യനായി ഭൂമിയിലേക്ക് അയക്കുക. അതുകൊണ്ടാണ് സ്ത്രീയുടെ സന്തതി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനെപ്പറ്റി കൊരിന്ത്യലേഖനം അതിന്റെ പതിനഞ്ചാമത്തെ അധ്യായത്തിന്റെ 47-ാമത്തെ വാക്യത്തിൽ പൗലോസ് വീണ്ടും പറയാണ്, ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. നേരെ രണ്ടാമത്തെ മനുഷ്യനാണ് യേശുക്രിസ്തു, സെക്കൻഡ് പെർഫെക്റ്റ് മാൻ, പാപമില്ലാത്ത രണ്ടാം മനുഷ്യൻ. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് രണ്ടാമത്തെ പെർഫെക്റ്റ് മനുഷ്യനായിട്ടാണ്. ദൈവമായിട്ടുള്ള റിലേഷനിലും ഫെലോഷിപ്പിലും പെർഫെക്റ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ മനുഷ്യൻ. ആ മനുഷ്യൻ വന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള വേൾഡിലായിരുന്നില്ല, ഇംപെർഫെക്റ്റ് വേൾഡിലായിരുന്നു. മാത്രമല്ല ആ മനുഷ്യന് എല്ലാ മനുഷ്യരെയും പോലെയുള്ള ശാരീരിക ബലഹീനതകൾ യേശുക്രിസ്തുവിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 2:14 പറഞ്ഞിരിക്കുന്നത്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവരായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. യേശുക്രിസ്തു ഈ ഭൂമിയിൽ എന്നെയും നിങ്ങളുടെയും പോലുള്ള ശരീരത്തിലാണ് വന്നത്, ഒരു താഴ്ചയുള്ള ശരീരത്തിൽ തന്നെ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയുള്ള അവരേപോലുള്ള ശരീരത്തിൽ. എന്നാൽ യേശുക്രിസ്തുവിന്റെ നേച്ചർ എന്നത് ഒരു താഴ്ചയുള്ള വീണ മനുഷ്യന്റെ നേച്ചർ ആയിരുന്നില്ല. ഹി വാസ് പെർഫെക്റ്റ്. അവൻ ഒരു പ്രീഫോളൻ ആഡമിക് നേച്ചറിലാണ് വന്നത്. ഞാൻ വാക്കൊക്കെ ബൈബിളിലുള്ള വാക്കുകളല്ല, എന്നാലും മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന വാക്കുകളാണ്. അന്നേരം ഭൂമിയിൽ മനുഷ്യൻ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്? ഒരു പെർഫെക്റ്റ് വേൾഡിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശത്തിൽ മനുഷ്യൻ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് എന്ന് ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ, വീണ ഭൂമിയിൽ വന്ന് കാണിച്ചു കൊടുക്കുകയാണ്. എല്ലാ ലിമിറ്റേഷന്റെയും ഉള്ളിൽ നിന്നുകൊണ്ട് ജീവിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ കാണിച്ചു കൊടുക്കുകയാണ് എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ജീവിക്കാൻ കഴിയുന്നത്. ഇസ് ഇറ്റ് പോസിബിൾ എന്നുള്ളത്. അവനെയും പിശാച് പരീക്ഷിച്ചു, തുടർച്ചയായി പരീക്ഷിച്ചു. സകലത്തിലും അവൻക്ക് നമുക്കിതിലെ പരീക്ഷിക്കപ്പെട്ടു. എന്നാൽ പിശാചിന് അവന്റെ ഉള്ളിലേക്ക് പാപത്തെ കടത്താനായിട്ട് കഴിഞ്ഞില്ല. അവൻ പാപമില്ലാത്തവനായി തന്നെ തുടർന്നു. ഈ ഭൂമിയിൽ കർത്താവിന്റെ ഇഷ്ടം പരിപൂർണമായിട്ട് നിർവഹിച്ചു. കർത്താവായിട്ടുള്ള ഫെലോഷിപ്പിലും കർത്താവായിട്ടുള്ള റിലേഷനിലും കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ കർത്താവ് വിളിച്ചു. സങ്കീർത്തനം അതിന്റെ 16:11 വാക്യം, നമ്മൾ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള പ്രവചനമാണ്. പത്രോസ് അത് റിപ്പീറ്റ് ചെയ്ത് കർത്താവിന്റെ ജീവിത ചരിത്രം പറയുമ്പോൾ പറയുന്നുണ്ട്. രണ്ടാമത്തെ അപ്പോസ്തല പ്രവൃത്തി 2 അധ്യായത്തിൽ സങ്കീർത്തനം 16:11 യേശുക്രിസ്തു ജീവിച്ച ആ ജീവന്റെ വഴിയെപ്പറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും, നിന്റെ വലത്ത് ഭാഗത്ത് എന്നും പ്രഭു, ഇൻ യുവർ പ്രസൻസ് ദർ ഇസ് ഫുൾനെസ് ഓഫ് ജോയ്, ഇൻ യുവർ റൈറ്റ് ഹാൻഡ് ദർ ആർ പ്ലഷേഴ്സ് ഫോർ അവർ. നിന്റെ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ, ദൈവത്തോടുള്ള പെർഫെക്റ്റ് റിലേഷനിലും ഫെലോഷിപ്പിലും ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ, അവന്റെ ഉള്ളിലുള്ള അവസ്ഥയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവന്റെ ഉള്ളിൽ സന്തോഷ പരിപൂർണതയും ദൈവിക പ്രമോദങ്ങളും പ്ലഷേഴ്സും എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടുള്ള ജീവിതമാണ്. സാഹചര്യങ്ങളൊന്നും അനുകൂലമൊന്നും ആയിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം പെർഫെക്റ്റ് ആയിരുന്നില്ല. താഴ്ച വന്നൊരു ശരീരത്തിൽ, വീണുപോയൊരു ഭൂമിയിൽ, വീണുപോയ മനുഷ്യരുടെ നടുവിൽ യേശു ക്രിസ്തു എന്ന പെർഫെക്റ്റ് മനുഷ്യൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ചു. ദൈവം ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയാണ് ഒരു മനുഷ്യനിൽ കൂടി എന്താണ് ദൈവിക പദ്ധതി മനുഷ്യനെ പറ്റിയുള്ളതെന്ന്. എന്താണ് നിങ്ങളെയും എന്നെയും പറ്റിയുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെയും എന്റെയും കുടുംബജീവിതത്തെപ്പറ്റിയും വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തെപ്പറ്റിയുമുള്ള ദൈവിക പദ്ധതി ഒരു മനുഷ്യനിൽ കൂടി ദൈവം വെറുതെ പഴയ ദൈവ പ്രവാചകന്മാരിൽ കൂടി സംസാരിച്ചതുപോലെ വെറുതെ സംസാരിക്കുകയായിരുന്നില്ല, മറിച്ച് ഒരു ജീവൻ ഒരു മനുഷ്യൻ ജീവിച്ചു കാണിക്കുക. 24/7 24 മണിക്കൂറും ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നിന്ന് ഒരു സെക്കൻഡ് പോലും പുറത്തു വരാതെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ. എന്നാൽ ആ മനുഷ്യൻ അങ്ങനെ ജീവിച്ച് മുമ്പോട്ട് പോയാൽ ബാക്കിയുള്ള മനുഷ്യർക്കൊന്നും പ്രയോജനമില്ല. അവർക്ക് ആ മനുഷ്യനെ അഡ്മയർ ചെയ്യാം. നല്ല ജീവിതമാണ്, നല്ല പെർഫെക്റ്റ് ജീവിതമാണ്, ആദം എങ്ങനെയാണ് ഭൂമിയിൽ ജീവിച്ചിരുന്നത് എന്നൊക്കെ കണ്ട് മനസ്സിലാക്കാമെന്നല്ലാതെ അവർക്ക് എൻജോയ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അത് എൻജോയ് ചെയ്യണമെങ്കിൽ ഒരു വലിയ വില ഈ മനുഷ്യന് കൊടുക്കേണ്ടിയിരുന്നു, ഏറ്റവും വലിയൊരു വില. അതാണ് കർത്താവ് ഏറ്റവും വില കൂടിയതായി കണ്ടതും, അതാണ് യേശു ക്രിസ്തുവിന് മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിനായി കൊടുക്കേണ്ടി വന്ന വിലയും. ഞാനതിനെപ്പറ്റി പലപ്പോഴും വിശദീകരിച്ചിട്ടുള്ളതുകൊണ്ട് അതിന്റെ ഡീറ്റെയിൽ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പിതാവുമായിട്ടുള്ള ബന്ധവും കൂട്ടായ്മയും രണ്ടും പാപത്തിന്റെ ഫലമായി വിച്ഛേദിക്കപ്പെട്ടെങ്കിൽ മാത്രമേ അതിന് വില കൊടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതാണ് യേശു ക്രിസ്തു ക്രൂശിൽ കൊടുത്തത്. യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം എന്നത് വെറും ശാരീരിക മരണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഞാനിത് പറയുന്നതിൽ പല ആൾക്കാരും തന്നെ തെറ്റാണെന്ന് പറയാറുണ്ട്. പക്ഷേ യേശു ക്രിസ്തുവിന്റെ ശാരീരിക മരണം കൊണ്ട് മാത്രം മനുഷ്യന്റെ പാപം എടുത്ത് നീർക്കാനായിട്ട് കഴിയുകയില്ല. കാരണം പാപം കടന്നു വന്നപ്പോൾ സംഭവിച്ചത് ദൈവമായിട്ടുള്ള ഫെലോഷിപ്പിൽ നിന്നും റിലേഷനിൽ നിന്നും മനുഷ്യൻ വിട്ടുമാറ്റപ്പെട്ടു എന്നുള്ളതാണ്. അതിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് മാത്രമാണ് ശാരീരിക മരണം. അതിന്റെ ബൈ പ്രോഡക്റ്റ് മാത്രം ഏറ്റെടുത്തുകൊണ്ട് അതിന് സൊല്യൂഷൻ ആവത്തില്ല. പാപത്തിന്റെ ശമ്പളം എന്നത് മരണമാണ്, ദൈവത്തോടുള്ള വേർപാടാണ്. ആ ശമ്പളം യേശു ക്രിസ്തു ഏറ്റെടുത്തെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ കൃപാദാനമായിട്ടുള്ള നിത്യജീവൻ ഒരുവൻ ലഭിക്കുകയുള്ളൂ. അതാണ് റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. പാപത്തിന്റെ ശമ്പളമോ മരണം, എന്നാൽ ദൈവത്തിന്റെ കൃപാദാനമോ ക്രിസ്തുവേശുവിൽ നിത്യജീവൻ തന്നെ. എന്നാൽ യേശു ക്രിസ്തു പാപത്തിന്റെ ശമ്പളമായിട്ടുള്ള മരണം തന്നെ ഏറ്റെടുത്തു. അവൻ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും ഫെലോഷിപ്പിൽ നിന്നും റിലേഷനിൽ നിന്നും വിട്ടുമാറ്റപ്പെട്ടു. മത്തായിയുടെ സുവിശേഷം അതിന്റെ 27-ാമത്തെ അധ്യായത്തിന്റെ 46-ാമത്തെ വാക്യത്തിൽ ഇത് വിശദീകരിക്കുന്നു. 4 സുവിശേഷങ്ങളും വിശദീകരിക്കുന്നുണ്ട്. 4 സുവിശേഷം കൂടി ചേർത്ത് വായിച്ചെങ്കിലേ അതിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപം കിട്ടുകയുള്ളൂ. എന്നാലും ഞാൻ എല്ലാ സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് അത് മാത്രം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 27:46 അന്നേരം യേശു ക്രിസ്തു നിലവിളിക്കുകയാണ്, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത്. ഈ രണ്ട് വാക്കുകൾ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പറയുന്നത്. ഒന്ന്, യേശു ക്രിസ്തു ഒരിക്കലും ദൈവത്തെ ദൈവമേ എന്ന് വിളിച്ചിട്ടില്ല, പിതാവേ എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ആ പിതാവ് പുത്രൻ എന്നുള്ളതായിരുന്നു ആദമും ദൈവവും തമ്മിലുള്ള റിലേഷൻ. ആ റിലേഷനാണ് ബ്രേക്കായത്. അതിനുശേഷം ദൈവവും മനുഷ്യനും എന്നുള്ള റിലേഷൻ തുടരുന്നുണ്ട്. ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നൊക്കെയുണ്ട്, എന്നാൽ ആ റിലേഷനിലേക്ക് ഇത് മടങ്ങി വന്നിട്ടില്ല. എന്നാൽ യേശു ക്രിസ്തു ആദ്യമായി ആ റിലേഷനിൽ നിന്ന് മാറ്റപ്പെടുന്നു. പാപത്തിന്റെ ശമ്പളമായിട്ടുള്ള യഥാർത്ഥത്തിലുള്ള സെപ്പറേഷൻ യേശു ക്രിസ്തു വരുന്നതാണ് ഇവിടെ കാണുന്നത്. അവിടെ പറയാണ്, ഓൻ ഉറക്കെ നിലവിളിക്കുകയാണ്, എന്റെ ദൈവമേ എന്റെ ദൈവമേ. രണ്ടാമത് പറയാണ്, നീ എന്നെ കൈവിട്ടത്. അതാണ് ഫെലോഷിപ്പിൽ നിന്നുള്ള മാറ്റപ്പെടുന്നത്, ദൈവമായിട്ടുള്ള ഫെലോഷിപ്പിൽ നിന്നും. ഇതൊരു സങ്കീർത്തനം ചുമ്മാതെ ചൊല്ലുമെന്നായിരുന്നില്ല, ഇത് യഥാർത്ഥത്തിൽ പാപത്തിന്റെ ശമ്പളം യേശു ക്രിസ്തു ഏറ്റെടുക്കുക. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും റിലേഷനിൽ നിന്നും പാപത്തിന്റെ ശമ്പളം യേശു ക്രിസ്തു ഏറ്റെടുത്തുകൊണ്ട് വേർപെട്ടു. അതിന്റെ പുറമെ യേശു ക്രിസ്തു ശാരീരികമായിട്ടും മരിച്ചു. അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ പറയാൻ, അവൻ പിന്നെയും ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. അപ്പോൾ മന്ദിരത്തിലെ തിരശീല മേൽ തൊട്ട് അടിയോളം ചീന്തപ്പെട്ടു. ഒരു തിരശീല ചീന്തപ്പെടുകയാണ്, അത് മുകളിൽ നിന്ന് അടിവരെ ചീന്തപ്പെടുക. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു, ബൈബിളിൽ 3 തിരശീലകളെപ്പറ്റി പറയുന്നു. ഇങ്ങനെ വിശദീകരണത്തിലേക്ക് പോകാനായിട്ട് സമയമില്ല, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ പറയാം എന്തൊക്കെയാണ് ബൈബിൾ പറയുന്ന മൂന്ന് തിരശീലകൾ രക്ഷയുമായിട്ട് ബന്ധപ്പെട്ട്. ഒന്ന്, ദേവാലയത്തിലെ തിരശീല. രണ്ട്, അറിയത്തില്ല ബൈബിൾ പറയുന്നത്, യേശു ക്രിസ്തുവിന്റെ ദേഹമെന്ന തിരശീല. മൂന്ന്, വേറൊരു തിരശീലയ്ക്കിട്ട്, മലയാളത്തിൽ തിരശീല എന്നല്ല, മലയാളത്തിൽ അത് മൂടുപടമെന്നാണ്, എന്നാൽ ഇംഗ്ലീഷിൽ വേലും തന്നെയാണ്. മൂന്നാമത്തേത് മനുഷ്യന്റെ ഹൃദയത്തിന്റെ മുകളിലുള്ള തിരശീല. യേശു ക്രിസ്തു തന്റെ ദേഹമെന്ന തിരശീല ചിന്തിയപ്പോൾ ദേവാലയത്തിന്റെ തിരശീല ദൈവം ചിന്തിക്കൊണ്ട് ജീവനുള്ള ഒരു പുതുവഴി തുറക്കാം. ഒരു മനുഷ്യൻ ദൈവത്തിൽ നിന്ന് വേർപെട്ട, ദൈവമായിട്ട് റിലേഷനിൽ നിന്നും ഫെലോഷിപ്പിൽ നിന്നും വേർപെട്ട പാപിയായ ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ടു കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ അവന്റെ ഹൃദയത്തിന്റെ മുകളിൽ നിന്നും ഈ തിരശീല, മൂന്നാമത്തെ തിരശീല മാറ്റപ്പെടുന്നു. അവനും കർത്താവുമായി ഏകാത്മാവിലേക്ക് വരുന്നു. അവൻ കർത്താവുമായിട്ട് റിലേഷനിലേക്കും ഫെലോഷിപ്പിലേക്കും പ്രശ്നം. ഇതാണ് ദൈവം വെച്ചിരിക്കുന്ന മാർഗം. അതിന് യേശു ക്രിസ്തു കൊടുത്ത വിലയാണ് ക്രൂശിലുള്ള വേർപാട്. ഞാൻ വീണ്ടും ഒന്നുകൂടി പറയാം, ഒരു മനുഷ്യൻ ദൈവമായിട്ടുള്ള റെസ്റ്റോർഡ് റിലേഷനിലേക്കും ഫെലോഷിപ്പിലേക്കും വരാൻ വേണ്ടി കർത്താവ് തന്റെ ദേഹമെന്ന തിരശീല ചിന്തി, തന്റെ ശരീര മരണത്തിൽ കൂടി കർത്താവ് ഒരു ജീവനുള്ള പുതുവഴി തുറന്നു. ദൈവം ദേവാലയ തിരശീല ചിന്തിക്കൊണ്ട് ദൈവം അതിനെ കൺഫേം ചെയ്യുകയാണ്, മനുഷ്യനും ദൈവവും തമ്മിൽ ഇനി മുതൽ ഒരു റിയൽ റിലേഷനിലേക്കും ഫെലോഷിപ്പിലേക്കും റെസ്റ്റോർഡ് ആകാം എന്നുള്ള പ്രൂവ് ചെയ്തുകൊണ്ട് പഴയ നിയമ പൌരോഹിത്യത്തെയും ദേവാലയ തിരശീലയെയും അവസാനിപ്പിച്ചുകൊണ്ട് ദൈവം വഴി തുറക്കുക. ഇനി മനുഷ്യന്റെ ഭാഗത്തു നിന്നാണ് പാർട്ടുള്ളത്. അവന്റെ അടുത്ത് പറയുകയാണ്, കർത്താവെങ്കിലേക്ക് തിരിയുമ്പോൾ ഈ മൂടുപടവും എല്ലാ തരത്തിലുള്ള കപടഭക്തിയും വേഷഭക്തിയും പുറമേയുള്ള അഭിനയങ്ങളും ഒക്കെ നിർത്തി ഒരുവൻ പാപിയാണ് എന്ന് ബോധ്യപ്പെട്ട് കർത്താവെങ്കിലേക്ക് തിരിയുമ്പോൾ അവന്റെ ഹൃദയത്തിന്റെ തിരശീല നീക്കപ്പെടുന്നു. അവൻ ദൈവമായി ഏകാത്മാവിലേക്ക് വരുന്നു. അവൻ ദൈവത്തിന്റെ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടക്കുകയും ദൈവമായിട്ടുള്ള ഫെലോഷിപ്പിലേക്ക് കടക്കുകയും ചെയ്യുന്നു. ഇതാണ് ദൈവം വെച്ചിരിക്കുന്ന വഴി. ഞാൻ പറഞ്ഞത് അത് അതിൽ അതിൽ എത്ര പേര് വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇവിടെയാണ് പലപ്പോഴും പ്രശ്നമുള്ളത്. ചിലർ ഒരിക്കൽ പോലും മാനസാന്തരപ്പെട്ടിട്ടില്ലാത്തവരാണ്. സഭയിൽ വരുന്നവരാണ്, പാട്ടുപാടുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്. ദേ ആർ റിലീജിയസ്. ഒരിക്കൽ പോലും അവരുടെ ഹൃദയത്തിന്റെ തിരശീല ചിന്തപ്പെട്ടിട്ടില്ല, കർത്താവിങ്കിലേക്ക് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഫെലോഷിപ്പിലേക്ക്, ദൈവമായിട്ടുള്ള ഫെലോഷിപ്പിലേക്ക് കടക്കാനായിട്ട് കഴിയത്തില്ല. ദൈവം അവരെ സ്നേഹിക്കുന്നു, പക്ഷെ ദൈവമായിട്ടുള്ള റിലേഷനിലും ഫെലോഷിപ്പ് അവർക്കില്ല. അതൊരു സത്യമാണ്. അത് ആർക്കുകയാണെന്നുള്ള അവരോടാണ് ചിന്തിക്കേണ്ടത്. ഞാൻ പറഞ്ഞ അടിസ്ഥാന പ്രോബ്ലം ഇവിടെയുണ്ട്. പലരുടെയും ജീവിതത്തിൽ മാനസാന്തരം എന്നൊരു കാര്യം നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ ദൈവമായിട്ടുള്ള റിലേഷനിലേക്കും ഫെലോഷിപ്പിലേക്കും വന്നിട്ടുമില്ല. എന്നാൽ ദൈവമായിട്ടുള്ള റിലേഷനിലേക്കും ഫെലോഷിപ്പിലേക്കും ഒരുവൻ മാനസാന്തരപ്പെട്ട് തിരിഞ്ഞു കഴിയുമ്പോൾ അവിടെ മാത്രം അത് നിൽക്കുന്നില്ല, അവിടെ വേറൊരു റിലേഷൻ തുടങ്ങുകയാണ്. എന്താണ്? അവരുടെ ജീവിതത്തിൽ മറ്റുള്ളവരോടുള്ള ബന്ധത്തിലേക്കും കൂട്ടായ്മയിലേക്കും വേണ്ടി. അത് തുടങ്ങുന്നത് കുടുംബത്തിലാണ്. കുടുംബത്തിൽ യഥാർത്ഥത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലുള്ള ഒരു ഭാര്യയും ഭർത്താവും അവർ ഒരു ശരീരമായി തീരുന്നു, ഇല്ലെങ്കിൽ വൺ ഫ്ലഷ്, കംപ്ലീറ്റ് ആയി അവർ ഒന്നായിത്തീരുന്നു. അങ്ങനെ അവർ ഒരു ദേഹമായി തീരും. അതിന്റെ എക്സ്റ്റൻഷൻ മുമ്പോട്ട് പോകുമ്പോൾ അത് ദൈവസഭയിലേക്ക് വരുമ്പോൾ ദൈവസഭ എന്ന ഒരു ശരീരമായിട്ട് അവർ പണിയപ്പെടുന്നു. രക്ഷിക്കപ്പെട്ട് യഥാർത്ഥത്തിൽ ദൈവമായിട്ടുള്ള റിലേഷനിലേക്കും ഫെലോഷിപ്പിലേക്കും വന്ന വ്യക്തികൾ തമ്മിൽ അവർ കൂടിച്ചേരുമ്പോൾ അവർ ഒരു ദൈവസഭയായി തീരുന്നു. അതുകൊണ്ടാണ് ദൈവസഭയെ വൺ ബോഡി ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. അത് ആദ്യം ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരുന്നു, പിന്നെ അത് കുടുംബത്തിൽ വരുന്നു, പിന്നീടാണ് അത് സഭയിലേക്ക് വരുന്നത്. കുടുംബത്തിൽ ഒന്നായി തീരാത്ത വ്യക്തികൾക്ക് സഭയിൽ ഒന്നായി തീരാനൊന്നും കഴിയത്തില്ല. ഇതിന്റെ ഓർഡർ ഇങ്ങനെ മുമ്പോട്ട് വരികയാണ്. ഇതാണ് ക്രൂശിൽ കൂടി ദൈവത്തിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള പർപ്പസ്. അൾട്ടിമേറ്റ് ആയിട്ടുള്ള പർപ്പസ് എന്ന് പറയുന്നത് ദൈവസഭ എന്ന ഒരു ശരീരമായി തീരുന്നതിനെ പറ്റിയാണ്. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. ഇനി പറയുന്നത് കൂടുതൽ ശ്രദ്ധിച്ചിരുന്നു. ഞാൻ ശ്രദ്ധിക്കണമെന്ന് പറയുന്ന ആൾക്കാർ ശ്രദ്ധിക്കാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും ശ്രദ്ധിക്കണമെന്ന്. പിന്നെ ഞാൻ പറഞ്ഞു, ആദ്യം നേരത്തെ പറഞ്ഞൊരു കാര്യം ഓർക്കണം, ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹം അൺകണ്ടീഷണലാണ്, അതൊരിക്കലും മാറ്റമില്ലാത്തതാണ്. അത് പാപിയാണോ രക്ഷിക്കപ്പെട്ടവനാണോ എന്നുള്ള ഒന്നും ദൈവത്തിന് വിഷയമല്ല, ദൈവം ഇതിനെ കണ്ടിന്യൂസ് ആയി സ്നേഹിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഒരുവൻ മാനസാന്തരപ്പെടുമ്പോൾ മാത്രമേ ദൈവമായിട്ടുള്ള ഫെലോഷിപ്പിലേക്ക്, ഇല്ലെങ്കിൽ ദൈവമായിട്ടുള്ള റിലേഷനിലേക്ക് അവൻ കടന്നു വരുന്നുള്ളൂ. അതോടുകൂടി അവൻ ദൈവമായിട്ടുള്ള ഫെലോഷിപ്പിലേക്ക് വരിക. ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് ഞാൻ വരിക, ദൈവമായിട്ടുള്ള ഈ റെസ്റ്റോർഡ് റിലേഷൻ എന്നത്, ദൈവമായി റെസ്റ്റോർഡായ ഈ റിലേഷൻ എന്നത് ഒരു പരിധി വരെ, ഇല്ലെങ്കിൽ ദൈവവചനം പറയുന്നത് അത് ഒരിക്കലും മാറ്റമില്ലാത്ത ഒരു റിലേഷനാണ്. അതുകൊണ്ടാണ് പാട്ടുകാരൻ പറയുന്നത്, മരണത്താൽ മറയാത്ത മഹൽ സ്നേഹപ്രഭയാൽ പിരിയാബന്ധമാണിത് യുഗകാലം വരെ. അന്നേരം ഈ ബന്ധം, റിലേഷൻ എന്നത് പിരിയാബന്ധമാണ്, അതൊരിക്കലും മാറ്റപ്പെടാത്ത ബന്ധമാണ്. റെസ്റ്റോർ ആയി കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റപ്പെടാത്തതാണ്. അത് നിങ്ങൾ പാപത്തിൽ വീണാലും അതിൽ ആ റിലേഷൻ മാറ്റം വരുന്നില്ല. നിങ്ങൾ പാപം ചെയ്യുമ്പോഴേക്കും ആ റിലേഷൻ മാറി, നിങ്ങൾ ദൈവമകൻ അല്ലാതായി തീരുന്നില്ല, നിങ്ങൾ ദൈവമകൻ തന്നെയാണ്. ആ റിലേഷൻ അങ്ങനെ നിൽക്കുന്നു. അന്നേരം ഞാൻ പറഞ്ഞു, സ്നേഹം അൺചേഞ്ചബിൾ ആണ്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടവനാണോ രക്ഷിക്കപ്പെട്ടവൻ അല്ലയോ എന്നുള്ള ദൈവത്തിന് വിഷയമല്ല, ദൈവം സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. നിത്യസ്നേഹമാണ് റിലേഷൻ എന്നത്. റെസ്റ്റോർഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബ്രേക്ക് ആവുന്ന ഒരു കാര്യമല്ല. പാപം ചെയ്യുമ്പോൾ ഞാൻ പറയുന്നൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, സംശയമില്ലെങ്കിൽ ചോദിക്കണം. ഓക്കെ, ആ റിലേഷൻ ബ്രേക്ക് ആവുന്നതല്ല. എന്നാൽ എന്താണ് പിന്നെ ബ്രേക്ക് ആവുന്നത് പാപം ചെയ്യുമ്പോൾ? പാപം ചെയ്യുമ്പോൾ ബ്രേക്ക് ആവുന്ന ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയാമോ? അത് ഫെലോഷിപ്പാണ്. ദൈവമായിട്ടുള്ള ഫെലോഷിപ്പ് ദ മൊമെന്റ് യു സിൻ അത് ബ്രേക്ക് ആവും. ആ റിലേഷൻ നിലനിൽക്കുമ്പോൾ തന്നെ ദൈവമായിട്ടുള്ള ഫെലോഷിപ്പ് ബ്രേക്ക് ആവും. നിങ്ങൾക്ക് ദൈവിക സന്തോഷം നഷ്ടപ്പെടും. ദൈവത്തിന്റെ സന്തോഷ പരിപൂർണ്ണത നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് കഴിയുകയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുമ്പോൾ ദൈവം അത് നിങ്ങളെയും ബുദ്ധി ദുഃഖിപ്പിക്കും. നിങ്ങൾ കാർണൽ ക്രിസ്ത്യനായി മാറിക്കൊണ്ടേയിരിക്കുക, പാപം കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിന്റെ അൾട്ടിമേറ്റ് എൻഡ്, ഏറ്റവും അൾട്ടിമേറ്റായി നിങ്ങളുടെ റിലേഷനെയും അത് ബാധിച്ചത് നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഞാനതിലേക്ക് പോകുന്നില്ല. എന്നാൽ പാപം വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരുവൻ പാപം ചെയ്യുമ്പോൾ ദൈവമായിട്ടുള്ള ഫെലോഷിപ്പ് ബ്രേക്ക് ആവുകയാണ്. അവൻ ദൈവമായിട്ടുള്ള ഫെലോഷിപ്പിലല്ല. അവൻ ദൈവപൈതലായിരിക്കുമ്പോൾ തന്നെ അവൻ ദൈവമായിട്ടുള്ള ഫെലോഷിപ്പിലല്ല. ദൈവത്തിന്റെ സന്തോഷ പരിപൂർണതയോ ദൈവത്തിന്റെ സമാധാനമോ പരിശുദ്ധാത്മാവിന്റെ നീതിയോ ഇതൊന്നും ഇവൻ എൻജോയ് ചെയ്യാൻ കഴിയാതെ ഇവൻ പാപത്തിൽ മുമ്പോട്ട് പോകുക. ഇതെങ്ങനെയാണ് ഈ ഫെലോഷിപ്പ് റെസ്റ്റോർ ആവുന്നത്? എങ്ങനെയാണ് ഫെലോഷിപ്പ് റെസ്റ്റോർ ആവുന്നത്? അവൻ ഏറ്റ് മാനസാന്തരപ്പെട്ട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ ദൈവമായിട്ടുള്ള റിലേഷനിലേക്ക് ഇവൻ, ദൈവമായിട്ടുള്ള ഫെലോഷിപ്പിലേക്ക് ഇവൻ റെസ്റ്റോർ ആവും. ഞാൻ നേരത്തെ പറഞ്ഞു, റിലേഷൻ അങ്ങനെ നിൽക്കുകയാണ്, അത് മാറിയിട്ടില്ല, ദൈവതലാരുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഫെലോഷിപ്പ് കട്ടായിപ്പോയി, നമുക്കത് മനസ്സിലാകും. ഒരു ദൈവപോയതൽ, യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം എന്തായിരുന്നു എന്ന് യഥാർത്ഥത്തിൽ അറിയുന്ന ഒരു ദൈവപോയതൽ, ആ ഫെലോഷിപ്പ് എത്രയും പെട്ടെന്ന് റെസ്റ്റോർഡ് ആകാനായിട്ട് അവൻ മാനസാന്തരപ്പെട്ട ദൈവസേനത്തിലേക്ക് കടന്നു. എന്നാൽ ഈ ഫെലോഷിപ്പ് എന്നത് അൺചേഞ്ചബിൾ അല്ല. ഫെലോഷിപ്പ് എന്നത് അൺകണ്ടീഷണൽ അല്ല. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഇറ്റ് ഈസ് കണ്ടീഷണൽ. ആ കണ്ടീഷൻ എന്നത് പാപം ചെയ്യുമ്പോൾ, മാനസാന്തരപ്പെടുമ്പോൾ മാത്രമേ അത് റെസ്റ്റോർ ആവുകയുള്ളൂ എന്നുള്ളതാണ് കണ്ടീഷൻ. ഇല്ലെങ്കിൽ നാം പാപത്തിൽ തുടരുമ്പോൾ ദൈവമായിട്ടുള്ള ഫെലോഷിപ്പ് കട്ടാകും എന്നുള്ളതാണ് കണ്ടീഷൻ. ഞാൻ ഈ പറയുന്നതൊക്കെ ഞാൻ പറയുന്നതല്ല, ബൈബിളിലെ വാക്യങ്ങളാണ്. ഒന്ന് യോഹന്നാൻ അതിന്റെ ഒന്നാമത്തെ അധ്യായത്തിന്റെ ആറാമത്തെ വാക്യം, നാം ഈ നാമെന്ന് പൗലോസ് യോഹന്നാൻ ആരെ പറയുന്നേ? ഒരു കാര്യം കൂടി പറഞ്ഞുതരാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ, ബൈബിൾ വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോസ്തലന്മാർ നാം എന്ന് പറയുന്നത് ദൈവമക്കളെ ഉദ്ദേശിച്ചാണ് നാമെന്ന് പറയുന്നത്. ഞങ്ങൾ എന്ന് അവർ പലപ്പോഴും പറയുന്നത് അവർ അപ്പോസ്തലന്മാരെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. അവർ എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടാത്തവരാണ് ജനറലി. എന്നാൽ ഇവിടെ യോഹന്നാൻ നാമെന്ന് പറയുന്നത് ദൈവമക്കളെ പറ്റിയാണ്, രക്ഷിക്കപ്പെട്ട ദൈവവുമായിട്ടുള്ള റെസ്റ്റോർഡ് റിലേഷനിൽ വന്ന ദൈവമക്കളെ പറ്റി പറയുകയാണ്. ദൈവത്തോട് കൂട്ടായ്മയുണ്ട് എന്നാണ് നീ പറയുന്നത് അല്ലേ? നീ പറയാണ് ദൈവത്തോട് നിനക്ക് ഫെലോഷിപ്പ് ഉണ്ട്.
നേരെ ഇങ്ങനെ നടപ്പുണ്ടല്ലോ, വാക്ക്, അത് ഇരുട്ടിലാണ്. നേരെ നീ പറയുന്നത് യു ആർ എ ലയർ, നീ ഒരു കള്ളനാണ്. യോഹന്നാൻ പറയുന്നതാണ്, ഞാൻ പറയുന്നതല്ല. ഒരു കൂട്ടായ്മ എന്നത് മാറ്റമില്ലാതെ തുടരുന്നതാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. അൺകണ്ടീഷൻ ആണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം അൺകണ്ടീഷനാണ്, എന്നാൽ കൂട്ടായ്മ കണ്ടീഷനാണ്. ദൈവം പറയാണ്, നീ ഇരുട്ടിൽ നടക്കുന്നു എങ്കിൽ യു ഡോണ്ട് ഹാവ് ഫെലോഷിപ്പ് വിത്ത് ഗോഡ്, യു ആർ എ ലയർ. നീ പറയുകയാണെങ്കിൽ ദൈവമായിട്ടുള്ള കൂട്ടായ്മ ഉണ്ടോ എന്ന് നീ പറയുകയും എന്റെ കുടുംബത്തിലോ ജീവിതത്തിലോ ഇരുട്ടിലാണ് നടക്കുന്നതെങ്കിൽ ഉണ്ടെങ്കിൽ ഇരുട്ടിന്റെ പ്രവൃത്തി എന്താണെന്നുള്ളത് നിങ്ങൾ വീട്ടിൽ പോയി ബൈബിൾ വായിച്ചു നോക്കിയാൽ മതി. അനേക ലിസ്റ്റുകൾ പറയും. അതിൽ നിങ്ങൾ നടക്കുകയാണെങ്കിൽ നീ പറയുന്ന കള്ളമാണ്, ദൈവമായ ഇതിന്റെ കൂട്ടായ്മയില്ല, അത് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ. അടുത്തത്, ദൈവമക്കളുമായിട്ടുള്ള ബന്ധത്തിൽ ഈ ഫെലോഷിപ്പ് എന്നത് അൺകണ്ടീഷണലാണ്. ബൈബിൾ എന്താ പഠിപ്പിക്കുന്നത്? സ്നേഹം അൺകണ്ടീഷണലാണ്, ഫെലോഷിപ്പ് അൺകണ്ടീഷണലാണ്. അടുത്ത വാക്യം വായിച്ചു, ബൈബിൾ വായിച്ചു പറയുന്നത് എന്താണ് നോക്കുക.
അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മ.
ഇവിടെ രണ്ട് ഇഫ് പറയുന്നുണ്ട്, മേളിലും താഴെയും രണ്ട് ഇഫ് പറയുന്നുണ്ട്. ആദ്യത്തെ ഇഫ് ആറാമത്തെ വാക്യത്തിലാണ്, ഇഫ് വി സേ ദാറ്റ് വി ഹാവ് ഫെലോഷിപ്പ് വിത്ത് ഗോഡ് ആൻഡ് വാക്കിംഗ് ഇൻ ഡാർക്ക്നെസ്. ആ ഇഫ് പറയുന്നത് നീ പറയുന്ന കള്ളമാണ്. രണ്ടാമത് പറയാണ്, ഇഫ് വി, ബട്ട് ഇഫ് വി വാക്ക് ഇൻ ലൈറ്റ്, നിങ്ങൾ വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ. അങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്ന പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മ ഉണ്ട്. അതൊരു കൂട്ടായ്മ അൺകണ്ടീഷണലാണ്. ബൈബിൾ പഠിപ്പിക്കുന്ന നോ, ഇറ്റ് ഈസ് കണ്ടീഷണൽ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും തമ്മിൽ അൺകണ്ടീഷണൽ ഫെലോഷിപ്പ് ഉണ്ട് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, ഇനിയും അങ്ങനെ തന്നെയാണ് പറയുന്നത്, അതാണ് ബൈബിളും പറയുന്നത്. ഞാൻ പറയാത്ത കാര്യം നിങ്ങൾ എങ്ങനെയെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എന്റെ റെസ്പോൺസിബിലിറ്റി അല്ല, അതൊക്കെ തിരുത്താനായിട്ട് എനിക്ക് സമയവുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് അത് തന്നെയാണ്, ദൈവവചനം പഠിപ്പിക്കുന്നതാണ് ദൈവമക്കൾക്ക് എല്ലാവർക്കും തമ്മിൽ അൺകണ്ടീഷണൽ ഫെലോഷിപ്പ് ഉണ്ടെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ഫെലോഷിപ്പ്, കൂട്ടായ്മ വെളിച്ചത്തിൽ നടക്കുമ്പോൾ മാത്രമേ ഉണ്ടാവൂ. അത് കുടുംബത്തിലും അങ്ങനെയുള്ളൂ, ദൈവസഭയിലും അങ്ങനെയുള്ളൂ. ഒരുവൻ ഇരുട്ടിൽ നടക്കുകയാണെങ്കിൽ ആ ഇരുട്ടിൽ നടക്കുന്നത് എന്താണെന്നുള്ളത് യോഹന്നാൻ തന്നെ വിശദീകരിക്കുന്നുണ്ട്, പൗലോസ് വിശദീകരിക്കുന്നുണ്ട് പലയിടത്ത്. യോഹന്നാൻ എന്താണ് ഉദ്ദേശിക്കുന്നുള്ളത്, അതിന്റെ 2:11 പറയുന്നുണ്ട്, സഹോദരനെ പകയ്ക്കുന്നവനോ ഇരുട്ടിലിരിക്കുന്നു, ഇരുട്ട് അവന്റെ അവൻ ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു. അന്നേരം വളരെ ക്ലിയറാണ് അല്ലേ, വളരെ ക്ലിയറാണ്. അന്നേരം ഒരുവൻ ഇരുട്ടിൽ നടക്കുകയാണെങ്കിൽ ആ വ്യക്തിയുമായി നമുക്ക് റിലേഷനുണ്ട്, അവൻ സഹോദരനാണ്, അവനെ സ്നേഹിക്കാം. പക്ഷേ ഫെലോഷിപ്പ് ഉണ്ട് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. എങ്ങനെയാണ് ആ ഫെലോഷിപ്പ് റെസ്റ്റോർ ആവുന്നത്? ബൈബിൾ എന്താണ് പഠിപ്പിക്കുന്നത്? അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, അതിന്റെ 9 വാക്യം, 1:9, നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നു എങ്കിൽ അവൻ നമ്മോട് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അശുദ്ധിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസനം നീരുവാൻ. നേരെ എങ്ങനെയാണ് ഈ ഫെലോഷിപ്പ് റെസ്റ്റോർ ആവുന്നത്? ദൈവമായിട്ടുള്ള ഫെലോഷിപ്പ് എങ്ങനെയാണ് റെസ്റ്റോർ ആവുന്നത്? മാനസാന്തരപ്പെട്ട് പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ. മനുഷ്യനുമായിട്ടുള്ള ഫെലോഷിപ്പ് എങ്ങനെ റെസ്റ്റോർ ആവുന്നത്? മാനസാന്തരപ്പെട്ട് പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ. അല്ലാത്ത പാച്ച് വർക്കുകൾ ബൈബിൾ പഠിപ്പിക്കുന്നില്ല. പാച്ച് വർക്കുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം, കുറച്ച് കഴിയുമ്പോൾ ഇത് പിന്നെയും പൊട്ടും, കുറച്ച് കഴിയുമ്പോൾ പിന്നെയും പ്രശ്നം ഉണ്ടാവും. മാനസാന്തരപ്പെട്ടിട്ടില്ല. ഒരു ബൈബിൾ കണ്ടീഷൻസ് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം എന്തിനാണ്, എന്നാലും ഒരു വ്യക്തി ചോദിച്ചേക്കാം, ഐ ഡോണ്ട് കെയർ, ഞാൻ ദൈവമായിട്ടുള്ള റിലേഷനാണ്, ഞാൻ ദൈവവൈദ്യം തന്നെയാണ്, ദൈവം എന്നെ തള്ളിക്കളഞ്ഞിട്ടൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് ഈ രീതിയിൽ മുമ്പോട്ട് പോകാം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ എന്ന് പോലും സംശയമുണ്ട്. കാരണം യേശു ക്രിസ്തു ക്രൂശിൽ കൊടുത്ത വില എന്നത് എന്താണ് എന്ന് മനസ്സിലാക്കുന്ന ഒരുത്തൻ ദൈവവുമായോ മനുഷ്യനുമായിട്ടുള്ള ഫെലോഷിപ്പ് റെസ്റ്റോർ ചെയ്യാനായിട്ട് അവൻ മുൻകൈ എടുക്കാതിരിക്കത്തില്ല, മാനസാന്തരപ്പെട്ട് തിരിച്ചു വരാതിരിക്കത്തില്ല. അവൻ മാനസാന്തരപ്പെടും, അത് കുടുംബത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും ദൈവമായിട്ടുള്ള ബന്ധത്തിലാണെങ്കിലും. അതേസമയം ഒരു വ്യക്തി പറയാണ്, എനിക്കതൊന്നും വിഷയമല്ല, ഐ എം നോട്ട് റെഡി ടു റെസ്റ്റോർ ദൈവമായിട്ടും മനുഷ്യനുമായിട്ടും, നോ പ്രോബ്ലം.
നിങ്ങൾ മുമ്പോട്ട് പോവുക. ഇങ്ങനെയുള്ളവരെയാണ് ദൈവ കൃപ വൃഥാവാക്കുന്നവർ എന്ന് ദൈവം പഠിപ്പിക്കുന്നത്. എബ്രായലേഖനം അതിന്റെ 10-ാമത്തെ അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം, ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച ഉടമ്പടിയുടെ രക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്നവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പ്രാപ്തനാകും എന്ന് വിചാരിക്കുകയും ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കര. ബൈബിളിലെ വാക്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത്. അന്നേരം പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ദുഃഖിപ്പിക്കാം, ആ റിലേഷൻ കട്ടാവുന്നില്ല, ഫെലോഷിപ്പാണ് കട്ടാവുന്നത്. പരിശുദ്ധാത്മാവിനെതിരെ നിങ്ങൾ കണ്ടിന്യൂസ് ആയി മുമ്പോട്ട് പോകാം, അപ്പോഴും ആ റിലേഷൻ കട്ടാവുന്നില്ല. എന്നാൽ ഫെലോഷിപ്പ് കട്ടായി തന്നെ നിൽക്കുക. ദൈവമായിട്ടുള്ള ബന്ധത്തിലും മനുഷ്യരായിട്ടുള്ള ബന്ധത്തിലും രണ്ടിടത്തും ഫെലോഷിപ്പ് ബ്രോക്കൺ ആയി. നിങ്ങൾ പറയാണ് യു ഐ ഡോണ്ട് കെയർ. അങ്ങനെയുള്ളവരെ പറ്റി പറയുകയാണ് അവർ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ പറയുന്നത് ദൈവപുത്രനെ ചവിട്ടിക്കളയുക, തന്നെ വിശുദ്ധീകരിക്കാൻ വേണ്ടി യേശു ക്രിസ്തു കൊടുത്ത ക്രൂശിലെ നിയമരക്തത്തെ മലിനമെന്ന് വിചാരിക്കുകയാണ്. ഐ ഡോണ്ട് കെയർ യേശു ക്രിസ്തു എന്താണ് ചെയ്തതെന്നുള്ളത് അതവർക്ക് മനസ്സിലായിട്ട് പോലും കണ്ടില്ലായിരുന്നു. മലിനമെന്ന് നിരൂപിക്കുകയും അവരെന്താണ് ചെയ്യുന്നത്, കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യാം. അങ്ങനെ ഇവർ മുമ്പോട്ട് പോയാൽ അതിന്റെ എൻഡ് കർത്താവ് ഒരു വാണിംഗ് പറയാണ്, നിങ്ങൾ ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് എത്ര ഭയങ്കര. ഞാനെന്താ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം തൊട്ട് തന്നെ പറഞ്ഞു വന്നത് ദൈവത്തിന്റെ ക്രൂശിൽ കൂടി യേശു ക്രിസ്തു ചെയ്തത് ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ റെസ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തിൽ. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ അതിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം പറയാണ്, പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. എന്നിട്ട് അതിന്റെ 20-ാമത്തെ വാക്യം പറയണേ, ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി നിന്ന് ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു, അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്ന പോലെയാണ്. പൗലോസ് പറയാണ് വി ആർ അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ്, ഞങ്ങൾ പറയുകയാണ് ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ, റെസ്റ്റോർഡ് ആ റിലേഷനിലേക്ക് വരിക, ദൈവത്തോടുള്ള റെസ്റ്റോർഡ് റിലേഷനിലേക്ക് വരിക. ദൈവം ക്രൂശിൽ യേശു ക്രിസ്തു പാപമായി തീർന്ന അതിനു വേണ്ടിയിട്ടാണ്. അടുത്തത് ദൈവമായിട്ടുള്ള ഫെലോഷിപ്പിലേക്ക് റെസ്റ്റോർഡ് ആവുക, അടുത്തത് മനുഷ്യനുമായിട്ടുള്ള ഫെലോഷിപ്പിലേക്ക് റെസ്റ്റോർഡ് ആവുക. ഇതൊക്കെ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരുവൻ മാനസാന്തരപ്പെടുമ്പോൾ മാത്രമാണ്. അതുകൊണ്ടാണ് ദൈവമാനം വളരെ വ്യക്തമായിട്ട് പറയുന്നത്. ചില വാക്കിൽ കൂടി വായിക്കാം, ലൂക്കോസിന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ. അവിടെ പറയണം, സൂക്ഷിച്ചുകൊള്ളുവിൻ, സഹോദരൻ പിഴച്ചാൽ എന്ത് ചെയ്യണം? എന്താണ് ബൈബിൾ പഠിപ്പിക്കുന്നത്? സഹോദരൻ തെറ്റ് ചെയ്താൽ അവരത് ക്ഷമിക്കണമെന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? വായിച്ചോ, അവരെ ശാസിക്കുക. എന്തുകൊണ്ട്? വൈ? അവരത് വിരോധം ഉണ്ടായിട്ടാണോ? അവൻ നശിപോകാൻ വേണ്ടിയിട്ടാണോ? കാരണം അത് ചെയ്തില്ല എങ്കിൽ ആ റെസ്റ്റോർഡ് റിലേഷൻ വരത്തില്ല. അവൻ മാനസാന്തരപ്പെട്ടെങ്കിലേ ഒക്കത്തുള്ളൂ, മാനസാന്തരപ്പെട്ടെങ്കിലേ ഒക്കത്തുള്ളൂ. അവിടെ പറയണം, അവൻ മാനസാന്തരപ്പെട്ടാൽ അവരോട് ക്ഷമിക്കുക. എന്നിട്ട് പറയണം, ദിവസത്തിൽ 7 വട്ടം നിന്നോട് പഴക്കുകയും 7 വട്ടം മാനസാന്തരപ്പെടുകയും ചെയ്താൽ അവരോട് ക്ഷമിക്കുക. അന്നേരം അവിടെയും കണ്ടീഷനാണ് പറയുന്നത്. നിന്റെ സഹോദരൻ പഴിച്ചാൽ അവരോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദൈവത്തിന്റെ വചനമല്ല വ്യക്തമായിട്ട് പറയുന്നു. അവനെ ശാസിക്കുക, അവൻ മാനസാന്തരപ്പെടട്ടെ, എങ്കിൽ മാത്രമേ അവന് ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് അവൻ പറഞ്ഞു വരാൻ കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ അവനെ നിങ്ങൾ നാശത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. നിന്നെ ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവുമായിട്ടുള്ളൊരു ബന്ധവും കർത്താവുമായിട്ടുള്ള റിലേഷനും മനുഷ്യനുണ്ടായിരുന്നു. അങ്ങനെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ മനുഷ്യനെ സൃഷ്ടിയുടെ ഉദ്ദേശം തന്നെയായിരുന്നു. എന്നാൽ അത് മനുഷ്യൻ നഷ്ടപ്പെടുത്തിയപ്പോഴും ദൈവം അവനെ സ്നേഹിക്കുന്നു. ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളതിന് അൺചേഞ്ചബിളാണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. എന്നാൽ മനുഷ്യന് ദൈവമായിട്ടുള്ള റിലേഷനും ഫെലോഷിപ്പും കട്ടായി കിടക്കുകയാണ്. മാത്രമല്ല, മനുഷ്യർ തമ്മിലും അത് കട്ടായി കിടക്കുകയാണ്. ഇതിനെ എല്ലാം റെസ്റ്റോർ ചെയ്യാനായിട്ട് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു. യേശുക്രിസ്തു ദൈവവുമായിട്ടുള്ള വേർപാടിലേക്ക് കടന്നു വന്നു. ആ വേർപാടിൽ കൂടി നമ്മൾ കർത്താവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ തന്നു. അതാണ് റിലേഷൻ. അതോടുകൂടി തന്നെ ദൈവമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. ഒന്ന് കൊരിന്ത്യർ അതിന്റെ ഒന്നാമത്തെ അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യത്തിൽ പറയാണ്, തന്റെ പുത്രനോടുള്ള കൂട്ടായ്മയിലേക്ക് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസൻ. അതോടുകൂടെ തന്നെ അവൻ മനുഷ്യരുമായിട്ടുള്ള റിലേഷനും റെസ്റ്റോർ ചെയ്യുന്നു, മനുഷ്യരുമായിട്ടുള്ള ഫെലോഷിപ്പും റെസ്റ്റോർ ചെയ്യുന്നു. എന്നാൽ ഈ ഫെലോഷിപ്പിൽ നിങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ട്, അത് ഓട്ടോമാറ്റിക്കായി റെസ്റ്റോർ ആവുകയില്ല. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളത് ഏറ്റുപറയുമ്പോൾ മാത്രമേ അത് റെസ്റ്റോർ ആവുകയുള്ളൂ. അത് കുടുംബത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും ദൈവത്തോടാണെങ്കിലും. അല്ലാതെയുള്ള റെസ്റ്റോറേഷൻ പരിപാടികൾ ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ദൈവത്തിന് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഉദ്ദേശം പക്ഷേ ദൈവിക പദ്ധതി ഒരു കുടുംബത്തെ നിറവേറണമെന്നുള്ളതാണ്. ദൈവം ആദിയിൽ സൃഷ്ടിച്ച കുടുംബത്തെ പോലെ ഒരു കുടുംബം ദൈവത്തിന്റെ പദ്ധതി ഭൂമിയിൽ തയ്ക്കാനായിട്ട് കഴിയും. അതിന്റെ എക്സ്റ്റൻഷനായിട്ട് ദൈവസഭ അങ്ങനെ പണിയപ്പെടാനായിട്ട് കഴിയും. അതിന്റെ അൾട്ടിമേറ്റായി ദൈവിക പദ്ധതി പൂർത്തിയാകും. എന്നാൽ അത് ദൈവവചന അടിസ്ഥാനത്തിൽ മാത്രമേ നടക്കത്തുള്ളൂ. ദൈവം നമ്മളെ സഹായിക്കട്ടെ.